ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മൂന്ന് ദിവസത്തെ ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രകൃതി വിഭവങ്ങളുടെ സന്തുലിതമായ ഉപഭോഗം പ്രധാനമാണെന്നും പ്രകൃതി വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ആരോഗ്യകരമായ ജീവിത സാഹചര്യം പൌരന്മാരുടെ മൌലികാവകാശമാണെന്നും ഒരു മതവും മലിനീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും സുപ്രീംകോടതി. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് നാളെ. ഝാർഖണ്ഡിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മൂന്ന് ദിവസത്തെ ദാദ്ര ആന്റ് നാഗർ ഹവേലി ദാമൻ ദിയു സന്ദർശനത്തിനായി ഇന്ന് ദാമനിലെത്തും. ജാംപൂരിലെ പക്ഷി സങ്കേതം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ദാമനിലെ NIFT ക്യാമ്പസ് എന്നിവിടങ്ങളിൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശനം നടത്തും. നാളെ സിൽവാസയിലെ നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീമതി മുർമു സന്ദർശിക്കും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിക്കും. ദിയുവിലെ INS ഖുക്രി നാവികസേനാ സ്മാരകവും അവർ സന്ദർശിക്കും. പുതിയ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ ന്യൂഡൽഹിയിൽ അത്താഴവിരുന്ന് സംഘടിപ്പിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, സുപ്രീംകോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകൃതി വിഭവങ്ങളുടെ സന്തുലിതമായ ഉപഭോഗം പ്രധാനമാണെന്നും പ്രകൃതി വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ രാജ്യസഭാ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ നാലാമത് ബാച്ചിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏക് പേട് മാ കെ നാം പദ്ധതി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള പ്രയത്നമാണെന്ന് പറഞ്ഞ അദ്ദേഹം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും പരിപാലിക്കാനും അഭ്യർത്ഥിച്ചു. ഏകീകൃത സിവിൽ കോഡ് രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് എന്നും ശ്രീ ധൻകർ പറഞ്ഞു. പൌരന്മാർ മൌലിക കർത്തവ്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധരാകണമെങ്കിൽ രാജ്യം വലിയ മുന്നേറ്റം നടത്തുമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പഞ്ചാബ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് ലുധിയാനയിലെ പഞ്ചാബ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഊർജ്ജ പരിവർത്തനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഭക്ഷ്യോത്പാദന സമ്പ്രദായങ്ങളിലെ മാറ്റം എന്ന വിഷയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മുംബൈയിൽ ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 66 ബില്യൺ ഡോളറാണെന്നും 2030 ഇത് 100 ബില്യണിൽ എത്തുമെന്നും ശ്രീ ജയശങ്കർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
സൈനിംഗ് ഓഫ് എ ബൈലാറ്ററൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ആർ കസ്റ്റംസ് അതോറിറ്റീസ് ഓഫ് ദ ടു കൺട്രീസ് ഇൻ May 2024 on authorized economic operators has had a big impact on smoothening the ease of doing trade. 3 connectivity initiatives between us, the international north-south transport corridor, the Chennai-Vladivostok corridor, and the northern maritime route, all need continued attention if we are to realize their full potential.
വ്യാപാരത്തിന് പുറമെ ഊർജ്ജം, രാസവളം, വിദ്യാഭ്യാസം, സിനിമ തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. റഷ്യയെ പ്രതിനിധീകരിച്ച് ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻറ്ററോ പരിപാടിയിൽ പങ്കെടുത്തു. മൌറീഷ്യസ് പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ നവീൻ രാംകുലത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ രാംകുലത്തിന് ആശംസകൾ നേരുന്നതായി സമൂഹമാധ്യമ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. ദൽഹിയിൽ പടക്കങ്ങളുടെ നിരോധനം ഫലപ്രദമായി നടപ്പാക്കാൻ പ്രത്യേക സെല്ല് രൂപീകരിക്കാൻ ഡൽഹി പോലീസ് കമ്മീഷണറോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ദീപാവലി സമയത്ത് ഡൽഹിയിൽ പടക്ക നിരോധനം നടപ്പാക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടതായും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ആരോഗ്യകരമായ ജീവിത സാഹചര്യം പൌരന്മാരുടെ മൌലിക അവകാശമാണെന്ന് വ്യക്തമാക്കിയ പരമോന്നത കോടതി ഒരു മതവും മലിനീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും പറഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ പുതിയ ക്യാമ്പസ് ദുബായിൽ ഉടൻ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ IIFT 57th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
ഓൾ ഓഫ് യു യങ് men and women are the generation that will define the path of success going forward. As the Honorable Prime Minister Sri Narendra Modi said, and I quote, the young generation can achieve every goal. You have the opportunity to be the architects of this wonderful future.
ഇന്ന് പൊതു സേവന പ്രക്ഷേപണ ദിനം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആകാശവാണിയിൽ സന്ദർശനം നടത്തിയതിന്റെ സ്മരണയിലാണ് നവംബർ 12 പൊതുസേവന പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ സായുധ അക്രമികളെന്ന് സംശയിക്കുന്ന 10 പേർ കൊല്ലപ്പെട്ടു. ബോറോ ബെക്ര സബ് ഡിവിഷനിലെ ഗ്രാമങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട വീടുകളും കടകളും കെട്ടിടങ്ങളും ആയുധധാരികളായ സംഘം കത്തിക്കുകയും സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കുകയും ചെയ്തതിനെ തുടർന്ന് സുരക്ഷാസേന തിരച്ചിൽ നടത്തുകയായിരുന്നു. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 11 ഉദ്യോഗസ്ഥരാണ് പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ന്യൂഡൽഹിയിൽ നടക്കുന്ന 2 ദിവസത്തെ ദേശീയ വിദ്യാഭ്യാസ ശില്പശാല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മേഖല, സാങ്കേതിക വിദ്യാഭ്യാസ മേഖല, ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദവും സുഗമവുമായി നടപ്പിലാക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ശില്പശാലയിൽ ചർച്ച നടത്തും. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം തിരുവമ്പാടിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി കൽപ്പറ്റയിലും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ബത്തേരിയിലുമാണ് കലാശക്കൊട്ടിൽ പങ്കെടുത്തത്. ചേരക്കലയിലും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ചേർന്ന് കൊട്ടിക്കലാശം ആവേശഭരിതമാക്കി. ഈ മാസം 20 വോട്ടെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലും പ്രചാരണം ഊർജ്ജിതമായി തുടരുകയാണ്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ളത് 16 സ്ഥാനാർത്ഥികൾ. വോട്ടിംഗിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
പരസ്യപ്രചാരണം ഇന്നലെ കഴിഞ്ഞതോടെ മുന്നണികളെല്ലാം ഇന്ന് നിശബ്ദ പ്രചാരണത്തിലായിരിക്കും. ഇന്ന് രാവിലെയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. 1354 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കുക. ഇതിൽ 11 ബൂത്തുകൾ അതീവ സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഇവിടങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളും ഒരുക്കും. ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10-12 വാർഡുകൾക്കായി ചൂരൽമലയിൽ 2 ബൂത്തുകളും 11 വാർഡിൽ ഉൾപ്പെട്ടവർക്കായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 ബൂത്തും സജ്ജമാക്കും. ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് നാളെ ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഝാർഖണ്ഡിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്നലെ സമാപനമായി. നാളെ സംസ്ഥാനത്തെ 43 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കളും താരപ്രചാരകരും സമാപന ദിവസം പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു. ഈ മാസം 20 ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും പ്രചാരണം ഊർജ്ജിതമായി തുടരുന്നു. ചിമൂർ, സോലാപൂർ, പൂനെ എന്നിവിടങ്ങളിലെ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് 3 തവണ ജേതാക്കളായ ദക്ഷിണ കൊറിയയെ നേരിടും. ബീഹാറിലെ രാജ്ഗിർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ മലേഷ്യയെ 4-0 പരാജയപ്പെടുത്തി. അച്ചടക്ക നടപടിയെ തുടർന്ന് കേരളത്തിലെ 2 IAS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ, കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് എന്നിവരെയാണ് സർക്കാർ സസ്പെൻഡ് ചെയ്തത്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തീരദേശ ആന്ധ്രാപ്രദേശ്, യാനം, രായലസീമ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ പല ഭാഗങ്ങളിലും പടിഞ്ഞാറൻ മധ്യബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്ക തമിഴ്നാട് തീരങ്ങളിലും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ദാദ്ര നാഗർ ഹവേലി ദാമൻ ദിയു സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രകൃതി വിഭവങ്ങളുടെ സന്തുലിതമായ ഉപഭോഗം പ്രധാനമാണെന്നും പ്രകൃതി വിഭവങ്ങൾ വിവേകത്തോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ആരോഗ്യകരമായ ജീവിത സാഹചര്യം പൌരന്മാരുടെ മൌലികാവകാശമാണെന്നും ഒരു മതവും മലിനീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും സുപ്രീംകോടതി. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് നാളെ. ഝാർഖണ്ഡിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.